ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാം ദിനത്തിൽ സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നാളെ. പാലക്കാട് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നാളെ. സുസ്ഥിരവും ലാഭകരവുമായ കൃഷി, പ്രതിരോധശേഷിയുള്ള ആവാസ വ്യവസ്ഥ, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം. കൊല്ലം മികച്ച മറൈൻ ജില്ല. ബീഹാറിൽ നടക്കുന്ന വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ഫൈനലിൽ നാളെ ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. G20 ഉച്ചകോടിയിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ദുസ്ഥിതി ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളമായുള്ള സംഘർഷങ്ങളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുകയാണ് ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ. ഭക്ഷണം, ഇന്ധനം, വളം തുടങ്ങിയവയുടെ വിതരണത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നതിന് G20 രാജ്യങ്ങൾ മുൻഗണന നൽകണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. സാമൂഹ്യ ഉൾച്ചേർക്കലും വിശപ്പിനും ദാരിദ്ര്യത്തിനുമെതിരെയുള്ള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം റിയോ ഡി ജനീറോ പ്രഖ്യാപനം അംഗീകരിച്ചു. സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യം, സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയവയിൽ ഊന്നിയാണ് പ്രഖ്യാപനം. രണ്ടാം ദിവസം സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം എന്നീ വിഷയങ്ങളിൽ അംഗങ്ങൾ സംസാരിക്കും. ഇതിൽ സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തിൽ ശ്രീ മോദി സംസാരിക്കും. റിയോ ഡി ജനീറോയിൽ G20 ഉച്ചകോടിക്കിടെ നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താ എൽ സിസി, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുഖിയോൾ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉൽസുല വാൻഡർ ലെയിൻ എന്നിവരുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായും, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയുമായും കൂടിക്കാഴ്ച നടന്നു. G20 യോഗത്തിന്റെ രണ്ടാം ദിവസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അർജന്റീന, ചിലി, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ രാജ്യങ്ങളുമായി ചേർന്ന് സംയുക്ത പ്രസ്താവനയും നടത്തിയേക്കും. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഗയാനയിലേക്ക് യാത്ര തിരിക്കും. സ്വതന്ത്രവും സുരക്ഷിതവുമായ സമുദ്ര ശൃംഖലകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നുവയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സാഗർ മന്ധൻ പരിപാടിയെ അഭിനന്ദിച്ചുകൊണ്ട് അയച്ച സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സമുദ്ര സഹകരണ മേഖലയിൽ കൂടുതൽ മികവ് പുലർത്താൻ ഇന്ന് സമാപിച്ച സാഗർ മന്ധൻ പരിപാടിയിലൂടെ രാജ്യത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നാളെ. മഹാരാഷ്ട്രയിലെ നന്ദേദ് ലോക്സഭാ മണ്ഡലത്തിലേക്കും 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കേരളം എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 288 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് നാളെ വോട്ടെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. 4136 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇതിൽ 2086 പേർ സ്വതന്ത്രരാണ്. ഝാർഖണ്ഡിൽ 12 ജില്ലകളിലെ 38 നിയമസഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണിവരെയാണ് വോട്ടെടുപ്പ്. ഏതാനും പ്രശ്നബാധിത ബൂത്തുകളിൽ 4 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണമടക്കം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ബൂത്തുകളിൽ നാളെ രാവിലെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള മണ്ഡലത്തിൽ 194,706 വോട്ടർമാരാണ് ഉള്ളത്. ഇവർക്കായി 184 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കും. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് സുഗമമാക്കാനും ക്രമക്കേടുകൾ തടയാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സുസ്ഥിരവും ലാഭകരവുമായ കൃഷി, പ്രതിരോധ ശേഷിയുള്ള ആവാസ വ്യവസ്ഥ, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഗ്ലോബൽ സോയിൽസ് കോൺഫറൻസ് 2024 അഭിസംബോധന ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം ആഗോള ആശങ്കയായി മാറിയിരിക്കുകയാണെന്ന് ശ്രീ ചൌഹാൻ അഭിപ്രായപ്പെട്ടു. ഏകദേശം 30% മണ്ണിന്റെ നിലവാരവും ഇടിഞ്ഞെന്നും രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം രാജ്യത്തെ മണ്ണിന് ദോഷമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശികവും ആഗോളവുമായി മണ്ണുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന നൂതനാശയങ്ങൾ വികസിപ്പിക്കുന്നതിൽ പെൺകുട്ടികളും ഗവേഷകരും നേതൃപരമായ പങ്ക് വഹിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 50 രാജ്യം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീർ, വടക്കുകിഴക്കൻ മേഖലകൾ, നക്സൽ സ്വാധീനമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തുന്ന അക്രമങ്ങളിൽ 70% കുറവുണ്ടായതായും ശ്രീ ഷാ പറഞ്ഞു.
माने जाते थे, कश्मीर, उत्तर पूर्व और नक्सलवाद पीड़ित क्षेत्र. ये तीनों क्षेत्र में हमने सुरक्षा स्थिति में काफी सुधार किया है. विगत 10 के आंकड़े और इसके आगे के 10 को आंकड़ों का तुलनात्मक अभ्यास करें तो लगभग 70% हिंसा हम कम करने में सफल हुए और इसके लिए ढेर सारे लोगों ने मनोयोग के साथ सरकार के उद्देश्यों को सफल करने में काम.
ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റും ഗുജറാത്തിലെ ദേശീയ രക്ഷാശക്തി സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ ക്രിമിനൽ നിയമത്തിൽ ഫോറൻസിക്കിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം, നിർമ്മിത ബുദ്ധി, ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പോലീസിന്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ 2 സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിൽ നിന്നായി 250 പേർ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച മറൈൻ ജില്ല കൊല്ലമാണ്. മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര ഇടപെടലുകളാണ് കേരളത്തെ പുരസ്കാരാർഹമാക്കിയത്. സമുദ്ര മത്സ്യ ഉൽപാദനത്തിലെ വർധന, തീരദേശ മേഖലയിലെ സുസ്ഥിര വികസനത്തിനായുള്ള തനത് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവയുടെ സുതാര്യവും സമയബന്ധിതവുമായ നടത്തിപ്പ് തുടങ്ങിയവയിലെ മികവും പരിഗണിക്കപ്പെട്ടു. ബീഹാറിൽ നടക്കുന്ന വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ചൈനയെ നേരിടും. അല്പം മുമ്പ് നടന്ന 2 സെമിയിൽ ജപ്പാനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ആദ്യ സെമിയിൽ മലേഷ്യയെ 1 3 പരാജയപ്പെടുത്തിയാണ് ചൈന ഫൈനലിൽ പ്രവേശിച്ചത്. നാളെയാണ് ഫൈനൽ. ചൈനയിലെ ഷെൻസെനിൽ നടക്കുന്ന ചൈന ഓപ്പൺ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായയ്ക്ക് വിജയം. ലോക റാങ്കിംഗിൽ 50 സ്ഥാനത്തുള്ള അനുപമ, ലോക 15 നമ്പർ താരം ബെയ്വൻ ഷാങ്ങിനെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ എത്തി. ഇന്ത്യയുടെ ഡബിൾസ് ജോഡികളായ ബി സുമിത് റെഡ്ഡി, എൻ സിക്കി റെഡ്ഡി സഖ്യം അമേരിക്കൻ സഖ്യത്തെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ സ്ഥാനം ഉറപ്പിച്ചു. അതേസമയം വനിതാ സിംഗിൾസിൽ ആകർഷി കശ്യപ് ജപ്പാന്റെ ടോമോക്ക മിയാസാക്കിയോട് പരാജയപ്പെട്ടു. പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ പ്രിയാൻഷു രജാവത്ത് ധീരമായി പൊരുതി എങ്കിലും ഇന്തോനേഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ലാവോസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. US, ചൈന, ഓസ്ട്രേലിയ, ജപ്പാൻ, ലാവോസ്, മലേഷ്യ, ന്യൂസിലാന്റ്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി ശ്രീ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഡൽഹിയിലെ മോശം അന്തരീക്ഷ സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ സാധ്യമായ സ്ഥലങ്ങളിൽ ഓൺലൈനായി ഹിയറിംഗ് നടത്താൻ ജഡ്ജിമാരോട് നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് സഞ്ജീവ് കുമാറും ഉൾപ്പെട്ട ബെഞ്ചിൽ അഭിഭാഷകർ രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ സ്ഥിതി സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഓൺലൈൻ ഹിയറിംഗിന്റെ കാര്യം വെളിപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിയിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 നാളെ. പാലക്കാട് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നാളെ. സുസ്ഥിരവും ലാഭകരവുമായ കൃഷി, പ്രതിരോധ ശേഷിയുള്ള ആവാസ വ്യവസ്ഥ, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം. കൊല്ലം മികച്ച മറൈൻ ജില്ല. ബീഹാറിൽ നടക്കുന്ന വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ഫൈനലിൽ നാളെ ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.